പ്രൈസ് ദ ലോർഡ്. കർത്താവിൻ്റെ ധന്യനാമം വാഴ്ത്തപ്പെടട്ടെ. എല്ലാവർക്കും സ്നേഹവന്ദനം. ക്രൂശിൻ്റെ മഹത്വം എന്നുള്ള ഒരു തിരുവചന ചിന്തയാണ് തുടർന്നൽപ്പ സമയം നാം ധ്യാനിക്കുന്നത്. സംഭവബഹുലമായ ഒരു വെള്ളിയാഴ്ച ദിവസം കർത്താവ് ക്രൂശ് വഹിച്ചുകൊണ്ട് സാവധാനം നടന്നു നീങ്ങുകയാണ്. കർത്താവിൻ്റെ ശരീരം ബലഹീനമാണ്. ആഹാരം കഴിച്ചിട്ടില്ല, ഒരുപോലെ കണ്ണടച്ചിട്ടില്ല. പടയാളികളുടെ നടുവിൽ ഒരു കുഞ്ഞാടിനെ പോലെയാണ് കർത്താവിൻ്റെ നടപ്പ്. പ്രൈസ് ദ ലോർഡ്. പടയാളികൾ യേശുവിനെ നടത്തിക്കൊണ്ടു പോകുന്നത് സഹനത്തിൻ്റെ പാതയിലൂടെയാണ്. കർത്താവിൻ്റെ യാത്ര കാണുവാൻ ആളുകൾ യെരുശലേമിൻ്റെ തെരുവീഥിയിലൂടെ ഇരുവശങ്ങളിലും തിങ്ങി നിറഞ്ഞു നിൽക്കുകയാണ്. അക്കൂട്ടത്തിലാണ് വടക്കേ ആഫ്രിക്കയിൽ നിന്നും പെസഹ ആചരിക്കുവാൻ യെരുശലേമിൽ വന്ന ശിമോൻ എന്ന ലിബിയക്കാരൻ. പ്രൈസ് ദ ലോർഡ്. അക്കാലത്തെ ലിബിയയിലെ ഏറ്റവും പ്രധാനപ്പെട്ട രണ്ട് പട്ടണങ്ങളിലൊന്നാണ് കുറേന. യഹൂദന്മാരുടെ ഒരു നല്ല കോളനിയായിരുന്നു അത്. അവിടെ നിന്നും ഏതാണ്ട് 1000 മൈലുകൾ നീണ്ട യാത്ര ചെയ്തെങ്കിൽ മാത്രമേ യെരുശലേമിലെത്തുകയുള്ളൂ. തീർച്ചയായും ശിമോൻ ഒരു ഭക്തനാണ്. കാരണം ഏത് യഹൂദൻ്റെയും ഏറ്റവും വലിയ ആഗ്രഹമാണ് ഒരിക്കലെങ്കിലും യെരുശലേമിൽ വന്ന് പെസഹ ആചരിക്കുകയും യെരുശലേം ദേവാലയത്തിൽ നമസ്കരിക്കുകയും ചെയ്യുക എന്നുള്ളത്. യെരുശലേമിൽ കഴിഞ്ഞ രാത്രികളിൽ നടന്നത് എന്താണെന്ന് ശിമോൻ അറിഞ്ഞുകൂടാ. കാരണം അവൻ നഗരത്തിൽ പുറത്താണ് താമസിച്ചത്. ആ വെള്ളിയാഴ്ച രാവിലെ എഴുന്നേറ്റ് യെരുശലേം ദേവാലയത്തിലേക്ക് ആരാധനയ്ക്കായി ശിമോൻ ആവേശത്തോടെ വരികയാണ്. അതുകൊണ്ടാണ് വയൽ നിന്നും വരുന്ന കുറേനക്കാരൻ ശിമോൻ എന്ന് സുവിശേഷങ്ങളിൽ പരിചയപ്പെടുത്തിയിരിക്കുന്നത്. ശിമോൻ നടക്കുന്ന തെരുവീഥിയിലൂടെ അവനെതിരെ ഒരു വലിയ ജനക്കൂട്ടം നടന്നു വരികയാണ്. ആ ജനക്കൂട്ടത്തിൻ്റെ ആരവം ചെറുതല്ല. സത്യത്തിൽ അത് നിയന്ത്രിക്കുവാൻ കഴിയാത്ത വിധത്തിലുള്ള വലിയൊരു ജനക്കൂട്ടമാണ്. കർത്താവിനെ അപമാനിക്കുന്നവരുടെ ശബ്ദം ഒരു ഭാഗത്ത്, ചാട്ടവാറുകൊണ്ട് കർത്താവിനെ നിർദ്ദയം അടിക്കുന്ന പടയാളികൾ മറുഭാഗത്ത്. ഇവിടെ നടുവിൽ കൂടി കടന്നു പോകുന്ന ശിമോൻ സൂക്ഷിച്ചു നോക്കുമ്പോൾ ആ ജനക്കൂട്ടത്തിനിടയിൽ സാധുവായ ഒരു വ്യക്തി ചുമലിൽ ഭാരമുള്ള ഒരു ക്രൂശുമായിട്ട് നടന്നു വരുന്നു. വേച്ച് വേച്ചാണ് അവൻ നടക്കുന്നത്. ക്രൂശിൻ്റെ ഭാരം താങ്ങുവാൻ അവന് കഴിയുന്നില്ല. ശിമോൻ്റെ അടുത്തെത്തിയപ്പോൾ ബലഹീനനായ കർത്താവ് ആ തെരുവീഥിയിൽ കാലിടറി വീണു. കർത്താവിനെ ക്രൂശ് ചുമക്കുവാനുള്ള ബലമില്ലെന്ന് ശതാധിപനും അറിയാം. അയാൾ ധർമ്മസങ്കടത്തിലാണ്. കാരണം ക്രൂശ് ചുമക്കുവാൻ റോമൻ പടയാളികളെ നിർബന്ധിക്കുവാൻ പാടില്ല. അത് സുരക്ഷയെ ബാധിക്കും. അവിടെയുള്ള ഒരു യഹൂദനും ക്രൂശ് ചുമക്കുവാൻ കഴിയില്ല. കാരണം ക്രൂശ് തൊട്ടാൽ യഹൂദൻ അശുദ്ധനാകും. പിന്നെ പെസഹയിൽ പങ്കെടുക്കുവാൻ പാടില്ല. വല്ലാത്തൊരു സാഹചര്യമാണ്. കർത്താവിൻ്റെ കൂടെയുണ്ടായിരുന്ന ഒരാൾ പോലും കർത്താവിനെ സഹായിപ്പാൻ ആ സമയം മുൻപോട്ട് വന്നില്ല. യോഹന്നാൻ എവിടെയില്ല, പത്രോസില്ല, ഒരാൾ പോലും ക്രൂശ് ചുമക്കുവാൻ തയ്യാറായില്ല. വഴിയരികിൽ നിൽക്കുന്ന ശിമോനെ ശതാധിപൻ ശ്രദ്ധിച്ചു. അവൻ്റെ നിറം നല്ല കറുപ്പാണ്. അതുകൊണ്ട് അവനൊരു യഹൂദനാണെന്ന് പറയുവാൻ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് ശതാധിപൻ അവനോട് കർത്താവിൻ്റെ ക്രൂശ് ചുമക്കുവാൻ ആവശ്യപ്പെട്ടു. പക്ഷേ ശിമോൻ അതിനെ മനസ്സായില്ല. കാരണം തൻ്റെ സ്വൈര ജീവിതത്തിൽ തടസ്സമാകുവാൻ സാധ്യതയുണ്ടെന്ന് അവന് തോന്നി. എന്നാൽ റോമൻ ശതാധിപൻ്റെ പരുക്കൻ ശബ്ദത്തിന് മുമ്പിൽ അവന് വേറെ മാർഗമുണ്ടായിരുന്നില്ല. കാരണം അക്കാലത്തെ ആരെ വേണമെങ്കിലും പൊതുസേവനത്തിന് ഉപയോഗിക്കുവാൻ റോമൻ നിയമം അനുവദിക്കുന്നുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ലൂക്കോസ് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്. അവനെ കൊണ്ടുപോകുമ്പോൾ വയൽ നിന്ന് വരുന്ന ശിമോൻ എന്ന കുറേനക്കാരനെ അവൻ പിടിച്ച് ക്രൂശ് ചുമപ്പിച്ചു യേശുവിൻ്റെ പിന്നാലെ നടക്കുമാറാക്കി. ലൂക്കോസ് 23:26. ഒരു കുറ്റവാളിയുടെ ക്രൂശ് ചുമക്കുന്ന ഏറ്റവും ഹീനമായൊരു കാര്യമാണത്. മാത്രമല്ല, ക്രൂശ് തൊട്ട നിമിഷം മുതൽ അവൻ അശുദ്ധനാണ്. ഇപ്പോൾ ക്രൂശ് ചുമന്നുകൊണ്ട് കർത്താവ് മുമ്പിലും ശിമോൻ പിമ്പിലുമായി നടക്കുകയാണ്. ക്രൂശിൻ്റെ ഭാരം ശിമോൻ്റെ ചുമലിലാണിപ്പോൾ. അവരുടെ പിന്നാലെ ഒരു വലിയ ജനസമൂഹം അവനെ ചൊല്ലി വിലപിച്ച് മുറയിടുന്ന അനേകം സ്ത്രീകളും നടക്കുന്നുണ്ട്. ലൂക്കോസ് 23:27. കർത്താവ് ആ വേദനയിലും തിരിഞ്ഞ് അവരെ നോക്കി എന്നിട്ട് പറഞ്ഞു, യെരുശലേം പുത്രിമാരെ, എന്നെ ചൊല്ലി കരയണ്ട, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരവീൻ. കർത്താവ് തൻ്റെ മുഖം തിരിച്ച് പിന്നാലെ നടക്കുന്ന കരയുന്ന സ്ത്രീകളെ നോക്കിയപ്പോൾ ശിമോൻ കർത്താവിൻ്റെ മുഖം വളരെ വ്യക്തമായി കണ്ടു. അവൻ്റെ തലയിൽ മുൾക്കിരീടമുണ്ട്. അവൻ്റെ പുറം അടിയേറ്റ് പിളർന്നിരിക്കുകയാണ്. അവൻ്റെ ശരീരത്തിൽ നിന്നും രക്തം ധാരധാരയായി ഒഴുകി ഇറങ്ങുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. പക്ഷേ കർത്താവിൻ്റെ മുഖം, അവൻ്റെ കണ്ണുകൾ, അതുപോലൊരു മുഖം ആ ഈസിലി ഇതുവരെയും ശിമോൻ കണ്ടിട്ടില്ല. ആ കണ്ണുകളിൽ ആർദ്രതയും കരുണയും മാത്രമാണുള്ളത്. ആ മുഖത്തിൻ്റെ മഹത്വം ശിമോനെ വല്ലാതെ ആകർഷിച്ചു. ദൈവാലയത്തിലേക്ക് പോകുവാൻ ഇറങ്ങിയവനാണ് ശിമോൻ. എന്നാൽ ശിമോൻ നേരെ പോയത് ഗോൽഗോഥയിലേക്കാണ്. അവിടെ അവൻ ചുമന്ന മരക്കുരിശിൽ കർത്താവിനെ തൂക്കുന്നത് ശിമോൻ കണ്ടു. ഇവൻ വാസ്തവമായി ദൈവപുത്രനായിരുന്നുവെന്ന് ശതാധിപൻ പറയുന്നവൻ കേട്ടു. എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടത് എന്തേയെന്ന് കർത്താവ് നിലവിളിക്കുന്നത് അവൻ്റെ കാതുകൾ അലച്ചു. ഒടുവിൽ, എൻ്റെ ആത്മാവിനെ നിൻ്റെ കയ്യിൽ ഭരമേൽപ്പിക്കുന്നു എന്ന കർത്താവിൻ്റെ അവസാന വാക്കുകളും ശിമോൻ്റെ കാതുകളിൽ പതിച്ചു. ശിമോൻ ഇതെല്ലാം ഒരത്ഭുതമായി തോന്നി. ക്രൂശ് ശിമോൻ്റെ ജീവചരിത്രം മാറ്റി എഴുതി. അതിൻ്റെ അസാധാരണ ശക്തിയിൽ ശിമോൻ ഒരു പുതിയ മനുഷ്യനായി മാറി. ഇപ്പോൾ അവനൊരു മതഭക്തനല്ല, മറിച്ച് ക്രിസ്തുവിൻ്റെ അരുമ ശിഷ്യനാണ്. ക്രൂശ് നിന്നയാണെന്ന് പറഞ്ഞ് എല്ലാവരും മാറി നിന്നപ്പോൾ നിർബന്ധത്താൽ ക്രൂശ് ചുമന്നവനായ ശിമോൻ, എന്നാൽ ആ ക്രൂശ് തൊട്ടതിൻ്റെ പേരിൽ അവനൊരു വിശുദ്ധനായി തീർന്നു. ക്രൂശെടുത്ത ശിമോനെ ക്രൂശിതനായ ക്രിസ്തു മറന്നില്ല. ശിമോൻ്റെ രണ്ടാൺമക്കളും കർത്താവിൽ പ്രസിദ്ധരായി. അലക്സാണ്ടറിൻ്റെയും രൂഫോസിൻ്റെയും അപ്പനായ ശിമോൻ എന്നാണ് മാർക്കോസ് എഴുതുന്നത്. പിന്നീട് ശിമോൻ്റെ രണ്ട് ആൺമക്കളും കുടുംബമായി റോമിലെത്തി. അവിടെ അവർ രണ്ടുപേരും അറിയപ്പെടുന്ന ക്രൈസ്തവരായി തീർന്നു. മാർക്കോസിൻ്റെ സുവിശേഷം തന്നെ റോമിലെ സഭയ്ക്ക് വേണ്ടി എഴുതിയതാണ്. ആ സഭയ്ക്ക് ശിമോൻ്റെ രണ്ടാൺമക്കളെയും നല്ല പരിചയമാണ്. അവിടെ അമ്മയെയും അവർക്ക് നന്നായി അറിയാം. അതുകൊണ്ടാണ് പൗലോസ് കർത്താവിൽ പ്രസിദ്ധനായ രൂഫോസിനെയും എനിക്കും അമ്മയായ അവൻ്റെ അമ്മയെയും വന്ദനം ചെയ്യുവീൻ എന്നെഴുതിയിരിക്കുന്നത്. റോമർ 16:13 അത് കാണുവാൻ കഴിയും. വാസ്തവത്തിൽ കുറേനിയിൽ അറിയപ്പെടുന്ന പലരും ജനിച്ചിട്ടുണ്ട്. തത്വചിന്തകർ, കുലീനന്മാർ ഒക്കെയും അവിടെ ജനിച്ചവരുണ്ട്. എന്നാൽ അവരുടെ ആരുടെയും പേരിലല്ല ഇന്ന് കുറേനെ അറിയപ്പെടുന്നത്. പകരം ക്രൂശ് ചുമന്ന ശിമോൻ്റെ പേരിലാണ് കുറേനെ അറിയപ്പെടുന്നത്. അതാണ് ക്രൂശിൻ്റെ മഹത്വം. ക്രൂശ് നിന്നയാണ്. ആ നിന്ന ചുമന്നാൽ, ക്രിസ്തുവിൻ്റെ നിന്ന ചുമന്നാൽ അതൊരനുഗ്രഹമാണ്, അതൊരു മഹത്വമാണ്. തലമുറകൾക്കും അതൊരനുഗ്രഹമാണ്. കരുണയുള്ള കർത്താവേ, ക്രിസ്തുവിൻ്റെ നിന്ന ചുമക്കുവാനുള്ള കൃപാടിങ്ങൾക്ക് നൽകണമേ. അതൊരു മഹത്വമാണ്. അതിനായി ഏൽപ്പിച്ചു തരുന്നു യേശുവിൻ്റെ നാമത്തിൽ തന്നെ. ആമേൻ.